بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. سهودري ماري السلام عليكم ورحمة الله وبركاته. نافع يا علم പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. സഹീഹുൽ ബുഖാരിയിലെ കിതാബു തൗഹീദിൽ അടങ്ങിയ ഏതാനും ചില ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കിതാബു തൗഹീദിലെ ഒന്നാമത്തെ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കിതാബ് തൗഹീദ് എന്ന് പറയുമ്പോൾ സഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ അധ്യായമാണ്. എത്രാമത്തെ അധ്യായം? 97-ാമത്തെ അധ്യായം. ആ അധ്യായത്തിലെ ഒന്നാമത്തെ ബാബാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാബു മാ ജാഅ ഫീ ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു ഇലാ തൗഹീദില്ലാഹി തബാറക വതആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടു വന്ന അധ്യായം, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അധ്യായം. അതിൽ ഇസ്ലാമിക പ്രബോധകർക്ക് നിർബന്ധമായും അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഹദീസിൽ അടങ്ങിയ പ്രധാനപ്പെട്ട വിഷയം. എന്താണത്? ഇസ്ലാമിക പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം ഏതാണ്? തൗഹീദാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ശേഷമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാവൂ. ഈ സംഗതി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹദീസാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിച്ചപ്പോൾ അവിടുന്ന് ചില കാര്യങ്ങൾ ഉപദേശിച്ചു. താങ്കൾ വേദക്കാരായ ഒരു ജനതയിലേക്കാണ് താങ്കൾ പോകുന്നത്. ഫലിയക്കുൻ ഔവല മാ തദ്ഊഹും ഇലാ അൻ യുവഹിദു അല്ലാഹ തആല. താങ്കൾ ആദ്യം തന്നെ അവരെ ക്ഷണിക്കേണ്ടത് ഏതിലേക്കാണ്? ഇലാ അൻ യുവഹിദു അല്ലാഹ തആല. വേറെ റിവായത്തിലുണ്ട് ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. റിവായത്തുകൾ വ്യത്യാസമാണെങ്കിലും അവയുടെ അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്, ഒരു ഉദ്ദേശം തന്നെയാണ്. വേദക്കാരായ ജനതയിലേക്കാണ് ആര് നിയോഗിക്കപ്പെട്ടത്? മുആദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു സൂചനയുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു സഹാബത്തുകളിൽ വെച്ച് ഹലാൽ ഹറാം വിഷയത്തിൽ മഹാപണ്ഡിതനാണ്. وأعلمهم بالحلال والحرام معاذ عليكم السلام. അപ്പോൾ ഹലാൽ ഹറാം വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പാണ്ഡിത്യമുള്ള മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ് എങ്ങോട്ട് നിയോഗിച്ചത്? യമനിലേക്ക്. അപ്പോൾ വേദക്കാരായ ഒരു വിഭാഗത്തിലേക്കാണ് താങ്കൾ നിയോഗിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ താങ്കൾ തയ്യാറായിട്ട് വേണം പോകേണ്ടത്, സാധാരണക്കാരായ ജനതയിലേക്കല്ല. ഇതിൽ തന്നെ ഒരു പ്രബോധകൻ പ്രബോധനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആരെയാണോ ഇസ്ലാമിലേക്ക് ഇസ്ലാം ദീനിലേക്ക് ക്ഷണിക്കുന്നത് ആ ജനവിഭാഗം, വഅലൈക്കും സലാം, ആ ജനവിഭാഗത്തിന്റെ സ്വഭാവം, അവരുടെ വിദ്യാഭ്യാസം, അറിവ്, വഅലൈക്കും സലാം, അവരുടെ ചുറ്റുപാട്, പരിസരം എല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രബോധനം നടത്തേണ്ടത്. ഇവിടെ ആദ്യം പഠിപ്പിക്കേണ്ടതാണ് ഇലാ അൻ യുവഹിദുല്ലാഹ്, അല്ലാഹുവിന്റെ തൗഹീദാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. فإذا عرفوا ذلك فأخبرهم أن الله فرض عليهم خمس صلوات في يومهم وليلتهم. അതു അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കെന്ത്, ഒരു ദിവസവും രാത്രിയും പകലും രാത്രിയും അഞ്ച് നമസ്കാരങ്ങൾ അല്ലാഹു അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരെ താങ്കൾ അറിയിച്ചുകൊള്ളണം. ശേഷം എന്താണ്, സക്കാത്ത് അറിയിച്ചുകൊള്ളണം. തുഖദു മിൻ ഗനിയഹിം ഫതുറദ്ദു അലാ ഫഖീരിഹിം, അവരുടെ ധനികളിൽ നിന്ന് എടുക്കപ്പെടുന്ന സമ്പത്ത് ആരിലേക്ക് മടക്കപ്പെടുന്നു, ഫക്കീരിലേക്ക് മടക്കപ്പെടുന്നു. ഇതിൽ നിന്നാണ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത്, ഒരു സംഗതി കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ഈ വചനത്തിൽ നിന്ന് തുഖദു മിൻ ഗനിയഹിം ഫതുറദ്ദു അലാ ഫഖീരിഹിം എന്ന ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈ നബിവചനത്തിൽ നിന്ന് എന്താണ് ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ചത്? ബലമായിട്ട് നിന്നിരില്ലല്ലോ, അവരുടെ ധനികളിൽ നിന്ന് എടുക്കപ്പെടുകയും അവരുടെ ദരിദ്രരിലേക്ക് നൽകപ്പെടുകയും ചെയ്യുന്ന സമ്പത്ത് എന്ന് പറയുമ്പോൾ ആരാണ് അവര്? തൗഹീദ് അംഗീകരിച്ച, നമസ്കാരം അനുഷ്ഠിച്ച അവര് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളായ അവരിൽ നിന്ന് എടുക്കപ്പെടുകയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട പാവങ്ങളിലേക്ക്, മുസ്ലിങ്ങളിലേക്ക് നൽകപ്പെടുന്ന സമ്പത്തായിരിക്കണം. അതായത് പണ്ഡിതന്മാരെ പറയുന്നു, ഇമാം നവവി പറയുന്നു, അതിലെന്ത് പാടില്ല, സക്കാത്ത് കാഫിറിന് നൽകാൻ പാടില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഇമാം നവവി പറയുന്നു ഷർഹു സഹീഹ് മുസ്ലിമിൽ, അഞ്ച് നമസ്കാരങ്ങൾ അവർക്ക് അള്ളാഹു നിർബന്ധമാക്കി എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് എന്താ പറഞ്ഞത് ഇമാം നവവി? ഇതിൽ തെളിവുണ്ട് വിത്ര നമസ്കാരം നിർബന്ധമല്ല എന്ന്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർദ്ദാക്കിയ നമസ്കാരം എത്രയാണ്? അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചല്ലാത്ത നമസ്കാരം എന്തല്ല? ഫർദ്ദല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഹദീസ് വായിച്ച് പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അറിവ് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫഇദ അഖറു ബിദാലിക, അതൊക്കെ അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഫഖുദ് മിൻഹും, അവരിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊള്ളുക. ഈ സമ്പത്ത് സക്കാത്ത്. വതവഖ റായിമ അംവാലിന്നാസ്, ജനങ്ങളുടെ സമ്പത്തിൽപ്പെട്ട വിലമതിച്ച വിലപിടിപ്പുള്ള സമ്പത്ത് താങ്കൾ സൂക്ഷിക്കുക. അതിലൊക്കെ ഒരു മിതമായ വിലയുള്ള സമ്പത്തായിരിക്കണം താങ്കൾ വാങ്ങേണ്ടത്. ഏറ്റവും മുന്തിയ, ഏറ്റവും വിലപ്പെട്ട വസ്തു താങ്കൾ എടുത്തു കഴിഞ്ഞാൽ അത് ആ ഉടമക്ക് എന്ത് സംഭവിക്കും? വിഷമിപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മോശമായ വസ്തു താങ്കൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മുതവസ്തുതായ, മിതമായ ഒരു സമ്പത്താണ് താങ്കൾ സക്കാത്ത് ശേഖരിക്കുമ്പോൾ വാങ്ങേണ്ടത് എന്നും നിർദ്ദേശം വരുന്നു. വേറെ രൂപത്തിലുണ്ട്, വത്തഖി ദഅവത്തൽ മദ്ലൂം, ഇതിനുശേഷം അക്രമിക്കപ്പെട്ട മദ്ലൂമായ മനുഷ്യന്റെ പ്രാർത്ഥന താങ്കൾ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്,
എന്താ കാരണം? ആ പ്രാർത്ഥനയും അള്ളാഹു തമ്മിൽ എന്തില്ല, മറയില്ല, പെട്ടെന്ന് തന്നെ നേരിട്ട് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള സാഹചര്യത്തിൽ പ്രബോധകൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്താണ്? നീതി പാലിക്കുക, അക്രമം കാണിക്കാതിരിക്കുക. അക്രമം കാണിച്ചാൽ ആ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു കാരണവശാലും മടക്കുകയില്ല. ഇത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച ഹദീസാണ്. അതിന്റെ വിശദാംശങ്ങൾ ചെറിയ രൂപത്തിൽ ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി എന്നും മാത്രം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സഹീഹുൽ ബുഖാരിയിലെ കിതാബു തൗഹീദിൽ പെട്ട നാലാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ അധ്യായം എന്താണ് അധ്യായം? അധ്യായം അല്പം ദീർഘമായതാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. قال الامام البخاري رحمه الله باب قول الله تعالى عالم الغيب فلا يظهر على غيبه احدا وان الله عنده علم الساعه وانزله بعلمه وما تحمل من انثى ولا تضع الا بعلمه اليه يرد علم الساعه قال يحيى الظاهر على كل شيء علما والباطن على كل شيء علما حدثنا خالد بن مخلد قال حدثنا سليمان بن بلال قال حدثني عبد الله بن دينار عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال مفاتيح الغيب خمس لا يعلمها الا الله لا يعلم ما تغيض الارحام الا الله ولا يعلم ما في غد الا الله ولا يعلم متى ياتي المطر احد الا الله ولا تدري نفس باي ارض تموت الا الله ولا يعلم متى تقوم الساعه الا الله كتاب التوحيد ليه നാലാമത്തെ അധ്യായമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. باب قول الله تعالى അല്ലാഹുവിന്റെ വചനം എന്താണത്? ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അല്ലാഹു സുബ്ഹാനഹു വതആല അദൃശ്യം അറിയുന്നവനാണ്. അദൃശ്യത്തിനാണ് ഗൈബ് എന്ന് പറയുക. അദൃശ്യം എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും അല്ല, എന്തല്ല? അദൃശ്യമല്ല. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്. ആ അദൃശ്യമായ കാര്യം ആരറിയുന്നു? അല്ലാഹു അറിയുന്നു. ആലിമുൽ ഗൈബി فلا يظهر على غيبه احدا എന്നാൽ അവൻ തന്റെ അദൃശ്യ ജ്ഞാനം യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. فلا يظهر على غيبه احدا ശേഷം വരുന്നുണ്ട് എല്ലാ മനുർത്തദ മിർ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ട ദൂതനെ, പ്രവാചകൻ ഒഴികെ, പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഗൈബിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച പ്രകാരം അറിയിച്ചു കൊടുക്കും. അപ്പോൾ പ്രവാചകന്മാർ സ്വമേധയാ ഗൈബ് അറിയുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കുമ്പോൾ, എത്തിച്ചു കൊടുക്കുമ്പോൾ അവർ അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം വിചാരിക്കുന്ന സമയത്തെല്ലാം ഗൈബ് അല്ലെങ്കിൽ വഹ്യ് ഇറങ്ങണം എന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹ്യ് എത്തുക. ان الله عنده علم الساعه الله ഇങ്ങനാണ് ഏതിനെക്കുറിച്ചുള്ള അറിവ്? സാഅ, അസ്സാഅ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ, അന്ത്യസമയം. എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാള് സംബന്ധിച്ചുള്ള അറിവ് ജ്ഞാനം അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാകുന്നു. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. പിന്നീട് വഅൻസലഹു ബിഇൽമിഹി, ഇത് വാവ് എന്ന ഈ അക്ഷരം ഈ ആയത്തിൽ പെട്ടതല്ല. അൻസലഹു ബിഇൽമിഹി, അതുകൊണ്ടാണ് വാവ് ബ്രാക്കറ്റിന് പുറത്ത് എഴുതാനുള്ള കാരണം. അൻസലഹു ബിഇൽമിഹി എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആന് അവതരിപ്പിച്ചത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. വമാ തഹ്മിലു മിൻ ഉൻസ വലാ തദഉ ഇല്ലാ ബിഇൽമി, എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു വമാ തഹ്മിലു മിൻ ഉൻസ വലാ തദഉ ഇല്ലാ ബിഇൽമി, ഒരു സ്ത്രീ പ്രസവിക്കുന്നതും അതുപോലെ തന്നെ ഗർഭം ധരിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ അറിവ് പ്രകാരം മാത്രമാകുന്നു. ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ, അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത്. ഖാല യഹ്യ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഇൽമുൽ ഗൈബ്, അദൃശ്യ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ആയത്തുകളാണ്. ഇൽമുൽ ഗൈബ് അള്ളാഹുവിന്റെ അവകാശമാകുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു കല്യാണത്തിലേക്ക് പോവുകയാണ്, കടന്നു വരികയാണ്. അപ്പോൾ ചെറിയ പെൺകുട്ടികൾ പാടിക്കൊണ്ടിരുന്നു, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദി, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം അറിയാവുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടികളെ അത് പാടുന്നത് നിർത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ പാടുന്നത് നിങ്ങൾ നിർത്തിവെക്കൂ എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള ഫതുൽ ബാരിയിൽ പറയുന്നു, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിർത്തിവെക്കാൻ പറയാനുള്ള കാരണം? ലിഅന്നൽ ഗൈബ സിഫത്തുൻ തഖ്തസ്സു ബില്ലാഹി തആല. എന്താണ് അതിന്റെ കാരണം? ഗൈബ് എന്ന് വെച്ചാൽ അദൃശ്യ ജ്ഞാനം എന്ന് വെച്ചാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു ഗുണമാകുന്നു, സവിശേഷതയാകുന്നു, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത്. ആ ഗൈബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ അല്ലെങ്കിൽ ഒരു വലിയനോ അറിയും എന്ന് ധരിച്ചാൽ അതെന്തായി മാറി? ശിർക്കായി മാറി. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു സിഫത്താണ്, ഗുണമാണ്. ഈ ഗുണം സൃഷ്ടിക്കുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറി? ശിർക്കായി മാറി. അതുകൊണ്ട് തന്നെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്താണ്? വമൻ ഹദ്ദസക അന്ന മുഹമ്മദൻ യഅലമു മാ ഫീ ഗദൻ ഫഖദ് കദബ്. ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണത്? ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, താങ്കളോട് ആര് പറഞ്ഞു? എന്തു പറഞ്ഞു? അന്ന മുഹമ്മദൻ യഅലമു മാ ഫീ ഗദൻ, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയും എന്ന് താങ്കളോട് വല്ലവനും പറഞ്ഞു കഴിഞ്ഞാൽ ഫഖദ് കദബ്, അവൻ കളവ് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇത്? അത്രക്കും പൂർവികരായ സഹാബത്തുകളും സലഫു സ്വാലിഹീങ്ങളും വളരെ ഗൗരവപൂർവം ചർച്ച ചെയ്ത പഠിപ്പിച്ച ഒരു വിഷയമാണിത്. അള്ളാഹുവിന്റെ മാത്രം അവകാശപ്പെട്ട ഗുണങ്ങളുണ്ടല്ലോ, സിഫാത്തുകൾ, അത് സൃഷ്ടികൾക്ക് വകവച്ചു കൊടുത്താൽ എന്തായി മാറി? ശിർക്കായി മാറി. ഇതാണ് ശിർക്കിന്റെ മാനദണ്ഡം. ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ, എന്താണത്? ഖിയാമത്ത് നാളെ കുറിച്ചുള്ള അറിവ് ജ്ഞാനം അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. ഖാല യഹ്യ, ഇമാം യഹ്യ പറഞ്ഞു. ആരാണ് യഹ്യ? ഇവിടെ ഞാൻ ഫുട് നോട്ടിൽ കൊടുക്കാൻ മറന്നുപോയി. യഹ്യ ഇബ്നു സിയാദ് അൽ ഫർറാ. യഹ്യ ഇബ്നു സിയാദ് അൽ ഫർറാ അറിയപ്പെട്ട പണ്ഡിതനാണ്, ഇമാം ഫർറാ റഹ്മഹുല്ലാഹു തആല. അദ്ദേഹം അറിയപ്പെട്ട ഭാഷാ പണ്ഡിതനായിരുന്നു, ഭാഷാ പണ്ഡിതനായിരുന്നു. അതായത് അറബി ഭാഷാ ചരിത്രത്തിൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അറബി ഭാഷാ പണ്ഡിതന്മാർ പ്രധാനമായും രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് കൂഫ പണ്ഡിതന്മാർ, രണ്ട് ബസ്ര പണ്ഡിതന്മാർ. അറബിയിൽ പറയുകയാണെങ്കിൽ അൽ കൂഫിയൂൻ വൽ ബസ്രിയൂൻ. അതായത് അറബി ഭാഷാ നിയമങ്ങളുടെ പണ്ഡിതന്മാർ, അതായത് അറബി പറയുകയാണെങ്കിൽ ഉലമാ ഉൻ നഹ്വി അല മദ്ഹബൈൻ മദ്ഹബ് അഹ്ലിൽ കൂഫ വ മദ്ഹബ് അഹ്ലിൽ ബസ്ര. ബസ്രക്കാരായ പണ്ഡിതന്മാരിൽ പെട്ടവരാണ് ഇമാം ഖലീൽ അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി. അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി ഈ അറബി അറബിയിലുള്ളതുണ്ടല്ലോ കവിത, കവിതയുടെ എല്ലാ നിയമങ്ങളും അതിന്റെ അറബിയിൽ പറയും അൽ അറൂദ് വൽ ഖവാഫി എന്നൊക്കെ പറയും. അതൊക്കെ ശരിക്ക് ചിട്ടപ്പെടുത്തിയത് ആരാണ്? ഇമാം അൽ ഖലീൽ ഇബ്നു അഹ്മദ്. അതൊരു നിയമപരമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയത് അൽ ഇമാം അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി. അദ്ദേഹം ആരുടെ ഗുരുവാണ്? ഇമാം സീബവൈഹി എന്ന പണ്ഡിതന്റെ, അറിയപ്പെട്ട ഭാഷാ പണ്ഡിതന്റെ ഗുരുവാണ്. ഹിജ്റ 170 ഇമാം ഖലീൽ മരണപ്പെട്ടത്. ഹിജ്റ 180 ഇമാം സീബവൈ മരണപ്പെട്ടത്. ഇമാം സീബവൈ നോക്കൂ നിങ്ങൾ, അദ്ദേഹം പേർഷ്യക്കാരനാണ്. പക്ഷേ നഹ്വിൽ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് ആരാണ് ചോദിക്കപ്പെട്ടാൽ ഉടനെ മറുപടി ആരാണ്? ഇമാം സീബവൈ. ഇമാം സീബവൈ. അതുകൊണ്ട് തന്നെ സാധാരണ വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട് വലിയ വലിയ പരീക്ഷയ്ക്ക് വരുമ്പോഴേ, നമ്മൾ സീബവൈ ഒന്നല്ലല്ലോ, എന്താ ഉദ്ദേശിച്ചത്? ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. അപ്പൊ സീബവൈ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് അൽ കിതാബ്. എന്താണ് അൽ കിതാബ്? സീബവൈന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? അൽ കിതാബ് എന്നാണ് പേരിട്ടത്. അല്ല വേറെ പ്രത്യേകം പേരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നഹ്വ് പണ്ഡിതന്മാര് അൽ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം? ഇമാം സീബവൈന്റെ കിതാബാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇമാം സീബവൈഹി അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി, അതുപോലെ തന്നെ ഇമാം അഖ്ഫഷ്, ഇവരൊക്കെ ബസ്ര പണ്ഡിതന്മാരാണ്. കൂഫക്കാരായ പണ്ഡിതന്മാര്, കൂഫക്കാരായ നഹ്വ് പണ്ഡിതന്മാര്, അറബി ഭാഷാ നിയമങ്ങളുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഇമാമാണ് ഇമാം യഹ്യ ഇബ്നു സിയാദ് അൽ ഫർറാ. ഹിജ്റ 207 ഇദ്ദേഹം മരണപ്പെട്ടത്. ഇമാം യഹ്യ ഇബ്നു സിയാദ് അൽ ഫർറാ. അതുപോലെ ഇമാം കിസായി, ഇതൊക്കെ കൂഫക്കാരാണ്. ഇമാം അബു ജഅഫർ അർ റുആസി, ഈ പണ്ഡിതനും ഇദ്ദേഹം കൂഫക്കാരനാണ്. അങ്ങനെ കൂഫക്കാരായ പണ്ഡിതന്മാരുമുണ്ട്. ഇത് ശരിക്ക് പൂർവ്വകാലത്തുള്ള അറിയപ്പെട്ട രണ്ട് മദ്ഹബുകളായിരുന്നു. ഇതുപോലെ കർമ്മശാസ്ത്രത്തിൽ 4 അറിയപ്പെട്ട, അതുപോലെ തന്നെ ഭാഷയിലും മദ്ഹബുകളുണ്ട്. ഏറ്റവും അറിയപ്പെട്ട മദ്ഹബുകൾ 2 മദ്ഹബു അൽ ബസ്രിയീൻ മദ്ഹബു അൽ കുഫിയീൻ. എന്താണ് ഇമാം ഫർറ പറഞ്ഞത്? ഇമാം ഫർറാനൊരു പുസ്തകമുണ്ട്, ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്. എന്താണ്? മആനിൽ ഖുർആൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇമാം ഫർറ എഴുതിയ പുസ്തകം എഴുതിയ പുസ്തകത്തിന്റെ പേര് എന്താണ്? മആനി അൽ ഖുർആൻ. ഹിജ്റ 207 മരണപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇമാം യഹ്യ ഇബ്നു സിയാദ് അൽ ഫർറ. അപ്പോ ഇമാം ബുഖാരി റഹ്മഹുള്ള മരണപ്പെട്ടത് എപ്പോഴാണ്? ഹിജ്റ 256. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖാല യഹ്യ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഖുർആനിന്റെ ആയത്താണ് ഹുവൽ ഔവലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിൻ എന്ന ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് ഈ കിതാബിൽ ഇമാം ഫർറ പറഞ്ഞത് അദ്ദാഹിറു അലാ കുല്ലി ഷൈഇൻ ഇൽമാ. എന്താണ് അർത്ഥം? ഹുവൽ ഔവലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യക്ഷമായവനാണ്, പരോക്ഷമായവനാണെന്ന് പറയുമ്പോൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലാഹിറു അലാ കുല്ലി ഷൈഇൻ, അവൻ എല്ലാറ്റിന്റെയും എന്താണ് പരോക്ഷ പിന്നെ പ്രത്യക്ഷമായവനാണ്. ഇൽമൻ, അറിവിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവൻ പരോക്ഷമായവനാണ്, അഥവാ എല്ലാ സൂക്ഷ്മ ജ്ഞാനവും അവന്റേതാണ്. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും അതുപോലെ തന്നെ എല്ലാ ബാഹ്യമായ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നവനാണ് എന്ന ഒരു തഫ്സീറാണ്, ഒരു വ്യാഖ്യാനമാണ് ഇമാം ഫർറ കൊടുത്തത്. പണ്ഡിതന്മാര് പറയുന്നു, അള്ളാഹിർ അൽ ബാത്തിൻ എന്ന ഈ രണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളുണ്ടല്ലോ, അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന അള്ളാഹുവിന്റെ ആ അസ്മാഉകളിൽ നാമങ്ങളിൽപ്പെട്ട രണ്ട് നാമങ്ങളാണ് ഏത്? അള്ളാഹിർ, അതുപോലെ തന്നെ അൽ ബാത്തിൻ. അതിന്റെ ഒരു വ്യാഖ്യാനമാണ് ഇമാം ഫർറ ഇവിടെ നൽകിയത്. ഖാല യഹ്യ, ആരാണ്? യഹ്യ ഇബ്നു സിയാദ് അൽ ഫർറ. അള്ളാഹിർ അല കുല്ലി ഷൈഇൻ ഇൽമ والباطن على كل شيء علما. എന്നിട്ട് ഇതാ ഇതൊക്കെ ഇതാ ഇവിടെ ഇതുവരെയാണ് ഇമാം ബുഖാരി നൽകിയ അധ്യായമാണ്, അധ്യായത്തിന്റെ ഉൻവാനാണ്, തർജ്ജമയാണ്, ടൈറ്റിലാണ് ഏത്? ഈ ഇത്രയും ആയത്തുകളും ഈ ഇമാം യഹ്യന്റെ ഈ ഇബാറത്തുമൊക്കെ ഈ ബാബിൽ പെട്ടതാണ്. ഈ ടൈറ്റിലിനാണ്, ഉൻവാനിനാണ് പണ്ഡിതന്മാരുടെ സാങ്കേതികമായി പറയുകയാണെങ്കിൽ എന്താണ് തർജ്ജമ എന്ന് പറയുക. ഫിഖുൽ ബുഖാരി ഫി തറാജിമിഹി, ഇമാം ബുഖാരിയുടെ ഫിഖ് ജ്ഞാനം പ്രകടമാകുന്നത് ഏതിലൂടെയാണ്? തർജ്ജമകളിലൂടെയാണ്. ഉദ്ദേശം ഈ ഉൻവാനുകളിലൂടെ. ഹദ്ദസന ഖാലിദ് ഇബ്നു മഖ്ലദ്, ഖാലിദ് ഇബ്നു മഖ്ലദ് എന്ന ഇമാം നമ്മോട് പറഞ്ഞു, പറഞ്ഞു തന്നു. ആരാണ് ഇമാം ഖാലിദ് ഇബ്നു മഖ്ലദ്? ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഖാലിദ് ഇബ്നു മഖ്ലദ് അൽ ഖത്വാനി. അൽ ഖത്വാനി, അൽ ഖത്വാനി എന്ന് പറയുന്നത് ഖത്വാൻ എന്ന ഒരു സ്ഥലമാണ്, അത് കൂഫയിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഖത്വാൻ. അറിവ് കൊണ്ട് പിന്നെ അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഹിജ്റ 213 മരണപ്പെട്ടു. തഖ്രീബു തഹദീബ് നോക്കുക, തഹദീബു തഹദീബ് നോക്കുക. തഖ്രീബു തഹദീബ് ആരുടെ ഗ്രന്ഥമാണ്? ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വിശദീകരിക്കാം, ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അപ്പം നിങ്ങൾ ചോദ്യത്തിന് മറുപടി തയ്യാറാവണം, ഇടയ്ക്ക് വായിച്ചു നോക്കണം. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ നോട്ടിൽ കൊടുക്കൂല, ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഇതിൽ ഉൾക്കൊള്ളിക്കുകയുള്ളു. തഖ്രീബു തഹദീബിന്റെ രചയിതാവ് ആരാകുന്നു? അപ്പൊ പരീക്ഷ വെക്കാൻ സമയമായി നടത്തും. ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഫത്ഹുൽ ബാരി എഴുതിയ രചയിതാവ് തന്നെയാണ് തഖ്രീബു തഹദീബിന്റെയും രചയിതാവ്. ഈ തഖ്രീബു തഹദീബ് എന്താണ്? അതിലടങ്ങിയിട്ടുള്ള വിഷയം അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചതാണ്. അൽ കുതുബു സിത്ത ഉണ്ടല്ലോ, ബുഖാരി, മുസ്ലിം, അബുദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി പോലെ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ വന്ന റിപ്പോർട്ടർമാരുടെ റുവാത്തുകളുടെ ജീവചരിത്രമാണ് ചുരുക്കമായി ഇബ്നു ഹജർ അസ്ഖലാനി തഖ്രീബു തഹദീബിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? നമുക്ക് പെട്ടെന്ന് ഇമാം ബുഖാരി ഉദാഹരണം, ഇമാം ബുഖാരിയുടെ ഇസ്നാദിൽ ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടർമാരുടെ യോഗ്യത സംബന്ധിച്ച്, അവരുടെ ജീവചരിത്രത്തെ സംബന്ധിച്ച് ചുരുക്കത്തിൽ അറിയണം, ഒറ്റ വാക്ക്. അപ്പോൾ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള ഒന്നോ രണ്ടോ മൂന്നോ ലൈനിലൂടെ അത് ചുരുക്കത്തിൽ വിശദീകരിച്ച് നമുക്ക് തരും. അദ്ദേഹത്തിന്റെ പേര്, പിതാവിന്റെ പേര്, അതുപോലെ തന്നെ വല്ലിപ്പായുടെ പേര്, അദ്ദേഹം മരണപ്പെട്ടത്, അദ്ദേഹം വിശ്വസ്തനാണോ അല്ലേ എന്നൊക്കെ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്ന പണ്ഡിതന്മാരുടെ സംബന്ധിച്ചുള്ള യോഗ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇമാം തിരുമിതി റിപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അത് പ്രത്യേകം നമ്മളവിടെ പണ്ഡിതന്മാരുടെ എന്ത് വിശ്വസ്തത സംബന്ധിച്ച് അദ്ദേഹം ഹദീസ് സ്വീകരിക്കാൻ യോഗ്യനാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഖാലിദ് ഇബ്നു മഖ്ലദ് ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അദ്ദേഹം എപ്പോഴാണ് മരണപ്പെട്ടത്? ഹിജ്റ 213. ഇവിടെ തഹദീബു തഹദീബ് ഉണ്ടല്ലോ, തഖ്രീബു തഹദീബിനേക്കാൾ വിശാലമായ ഒരു ഗ്രന്ഥമാണ് തഹദീബു തഹദീബ്. അതായത് തഹദീബു തഹദീബിന്റെ ചുരുക്കമാണ് ഏത്? തഖ്രീബു തഹദീബ്. മനസ്സിലായില്ലേ? അതായത് ഒരു വ്യത്യാസം പറയുകയാണ്, ഞാൻ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. എന്താണ് ചുരുക്കം എന്ന് പറഞ്ഞാല്? അതായത് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ അഭിപ്രായം മാത്രം ഉണ്ടാവുകയുള്ളൂ ഏതിൽ? തഖ്രീബു തഹദീബിൽ. എന്നാൽ തഹദീബു തഹദീബിൽ നമുക്ക് മറ്റുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും കൂടി അറിയണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇമാം ബുഖാരിയുടെ അഭിപ്രായം, വീക്ഷണ പ്രകാരം ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്തു പറഞ്ഞു? ഇബ്നു മഅീൻ എന്ത് പറഞ്ഞു? ദാറഖുത്നി എന്ത് പറഞ്ഞു? ഉദാഹരണമായി അതൊക്കെ എഴുതിയിട്ടുണ്ടാവും, തെഹദീബ് തെഹദീബ് ഉണ്ടാവും. അതുപോലെ തന്നെ റിപ്പോർട്ടർമാരുടെ ഗുരുക്കന്മാര് ശിഷ്യന്മാര് അവരെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവൂല, തഖ്രീബു തെഹദീബിൽ ഉണ്ടാവൂല, തെഹദീബ് തെഹദീബിൽ ഉണ്ടാകും. ഉദാഹരണമായി നമ്മൾ പറയുകയാണ്, ഇപ്പം ഒരു റിപ്പോർട്ടർ അയാള് താബിഈയാണോ അല്ലേ ഒരു ചർച്ച, അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ വിശദാംശങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും, തെഹദീബ് തെഹദീബിൽ ഉണ്ടാവും, തഖ്രീബു തെഹദീബിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ വിശാലമായ ഗ്രന്ഥത്തിലേക്ക് മടങ്ങും. ഖാല ഹദ്ദസന സുലൈമാൻ ഇബ്നു ബിലാൽ, ഇവിടെ ഖാല നമ്മൾ ചേർക്കും വായിക്കുമ്പോൾ, സനദ് വായിക്കുമ്പോൾ ഖാല ചേർക്കും, പക്ഷേ എഴുത്തിലൂടെ അത് കാണുകയില്ല. എന്താ കാരണം? ഖാല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഹദ്ദസന സുലൈമാൻ ഇബ്നു ബിലാൽ എന്ന് പറയുന്നത് ആരായി മാറും? ഈ വായിക്കുന്ന ആളിലേക്ക് മടങ്ങിപ്പോകും. അതുകൊണ്ട് ഖാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസാനമായി ആരാണ് ഉദ്ധരിക്കപ്പെട്ടത്? ഖാലിദ് ഇബ്നു മഖ്ലദ്. അദ്ദേഹം പറഞ്ഞു ഹദ്ദസന സുലൈമാൻ ഇബ്നു ബിലാൽ, സുലൈമാൻ ഇബ്നു ബിലാൽ നമ്മോട് പറഞ്ഞു. ആരാണ് ഈ സുലൈമാൻ ഇബ്നു ബിലാൽ? അദ്ദേഹം സുലൈമാൻ ഇബ്നു ബിലാൽ അത്തൈമി, ഹിജ്റ 177 മരണപ്പെട്ടു. ഖാല ഹദ്ദസനി അബ്ദുല്ലാഹി ഇബ്നു ദീനാർ, അബ്ദുല്ലാഹി ഇബ്നു ദീനാർ അൽഅദവി, അൽഅദവി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയും ശിഷ്യനുമാണ്. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്, ഹിജ്റ 127 മരണപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു ദീനാർ അൽഅദവി, അദ്ദേഹം ഇബ്നു ഉമറിന്റെ മൗല എന്ന് പറഞ്ഞാല് മൗല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ അടിമയായിരുന്നു, പിന്നീട് മോചിപ്പിക്കപ്പെട്ടു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നസബിന്റെ പേര്, ആ പേരിലേക്ക് ആര് ചേർക്കപ്പെട്ടു? അബ്ദുല്ലാഹി ഇബ്നു ദീനാർ ചേർക്കപ്പെട്ടു. മനസ്സിലായില്ലേ? അങ്ങനെ മൗല എന്ന് പറയുമ്പോൾ ഈ അടിമത്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മൗലയുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ മൗല എന്ന് വിളിക്കപ്പെടും. അതിനൊരു ഉദാഹരണമാണ് ആര്? ഇമാം ബുഖാരി. ഇമാം ബുഖാരി ഇവിടെ നസബിൽ കാണും അൽ ജുഅഫി എന്ന്. അൽ ജുഅഫി എന്നത് അറബി ഗോത്ര പേരാണ്. എന്താണ് കാരണം? ഇമാം ബുഖാരിയുടെ ഏതോ ഒരു പിതാവ്, അതായത് വല്യപ്പ, അദ്ദേഹം ജുഅഫിയായ യജമാനന്റെ കീഴിൽ അദ്ദേഹം മുഖേനയാണ് മുസ്ലിം ആയത്. അതുകൊണ്ട് തന്നെ ആ കുടുംബ പേര് ഇയാളിലേക്ക് എന്താണ് നൽകപ്പെട്ടു. അങ്ങനെയാണ് അൽ ജുഅഫി എന്ന ആ നസബ് ഇമാം ബുഖാരിയുടെ പേരിൽ ചേർക്കപ്പെട്ടത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ ആരാണ്? ഇബ്നു ഉമറിന്റെ ശിഷ്യനും കൂടിയാണ്, മൗലയുമാണ്, ശിഷ്യനുമാണ്, പണ്ഡിതനാണ് അദ്ദേഹം. അബ്ദുല്ലാഹി ഇബ്നു ദീനാർ റഹിമഹുല്ലാ അൻ ഇബ്നു ഉമറ, അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്താ പേരുണ്ടല്ലോ, ആ പേരിന്റെ ചുരുക്കമാണ് ഇബ്നു ഉമർ. അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ എന്നത് ഒരു വ്യക്തിയാണ്, പക്ഷേ നമ്മൾ തർദിയത്ത് ചൊല്ലിയപ്പോൾ എന്താണ്, അവർക്ക് രണ്ടുപേർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തൃപ്തി ഉണ്ടാവട്ടെ, അവർ രണ്ടുപേരിലും അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. ആ രണ്ടുപേര് അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ പിതാവായ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കുമാണ് മടങ്ങുന്നത്. റളിയല്ലാഹു അൻഹുമാ عن النبي صلى الله عليه وسلم نبي صلى الله عليه وسلم لنا قال مفاتيح الغيب خمس لا يعلمها الا الله غيبിന്റെ ഖജനാവുകൾ മഫാതിഹ് خمس അഞ്ചാകുന്നു لا يعلمها الا الله അതിനെക്കുറിച്ച് അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ അല്ലാഹുവിനല്ലാതെ ആർക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല മഫാതിഹുൽ ഗൈബി അദൃശ്യജ്ഞാനത്തിന്റെ ഖജനാവുകൾ അല്ലാഹുവിനെ മാത്രമേ അറിയൂ വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാഹു മഫാതിഹ് എന്ന് പറയും മഫാതിഹ് എന്ന് പറയും മിഫ്താഹിന്റെ ബഹുവചനമാണ് ഏത് മഫാതിഹ് ഇവിടെ ഹദീസിൽ വന്നത് എന്താണ് മഫാതിഹുൽ ഗൈബ് സൂറത്തുൽ അൻആമിൽ ആയത്തിൽ എന്താ വന്നത് വഇൻദഹു മഫാതിഹ് യാ ഇല്ലാതെയാണ് വന്നത്. وعند مفاتيح الغيب خمس لا يعلمها الا الله. പണ്ഡിതന്മാർ പറയുന്നു, നോക്കൂ, നിങ്ങൾ ഗൈബിന്റെ ഖജനാവുകൾ അല്ലെങ്കിൽ താക്കോലുകൾ അതിനെക്കുറിച്ച് അല്ലാഹുവിന് മാത്രമേ അറിയൂ. സാധാരണ ഒരു അടക്കപ്പെട്ട ഒരു മുറി, അതിന് അകത്തുള്ള വസ്തുക്കൾ നമുക്ക് അറിയുകയില്ല. എന്നാൽ അത് അറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ട്. അത് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പടി എന്താണ്? ആ റൂമിന്റെ ആ മുറിയുടെ പൂട്ട് തുറന്ന് വാതിലുപയോഗിച്ചുകൊണ്ട് തുറക്കുക. അപ്പോൾ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള ആദ്യത്തെ പടി എന്താണ്? അതിന്റെ മഫാതിഹ് അഥവാ അതിന്റെ താക്കോലുകൾ സംബന്ധിച്ച് അറിയുക എന്നാണ്. അതിനെക്കുറിച്ച്, അതായത് അദൃഷ്ടജ്ഞാനത്തിന്റെ മഫാതിഹുകളെ കുറിച്ച് തന്നെ അള്ളാഹുവിന് മാത്രം അറിയൂ. പിന്നീട് അതിന് അകത്തുള്ള വസ്തുക്കൾ പലതിനെ പറയേണ്ടതില്ലല്ലോ, മനസ്സിലായി? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇവിടെ ഈ കാര്യം പ്രത്യേകം വിവരിച്ചിട്ടുണ്ട്. നമുക്ക് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഇമാം അബു മുഹമ്മദ് ഇബ്നു അബി ജംറ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം എഴുതിയ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, والمفاتيح ايسر الاشياء لفتح الباب. ഒരു കവാടം തുറക്കപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? മഫാതിഹാണ്, താക്കോലുകളാണ്. فاذا كان ايسر الاشياء لا يعرف موضعها, ഏറ്റവും എളുപ്പമുള്ള കാര്യം തന്നെ അതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല സൃഷ്ടികൾക്ക്. فَإِذَا كَانَ أَيْسَرُ الْأَشْيَاءِ لَا يُعْرَفُ مَوْضِعُهَا فَمَا فَوْقَهَا أَحْرَى أَنْ لَا يُعْرَفُ. എന്നാൽ അതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് ആർക്കും പിന്നീട് അറിയാൻ സാധ്യമല്ല. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ പോലും സൃഷ്ടികൾക്ക് അറിയുകയില്ല. അതാണ് മഫാതിഹ്, താക്കോലുകൾ. പിന്നീട് അതിനകത്തുള്ള കാര്യങ്ങൾ സൃഷ്ടികൾക്ക് അതുമായി യാതൊരു നിലക്കും അടുക്കുവാൻ തന്നെ പറ്റുകയില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് നൽകപ്പെടുന്ന സൂചന. ലാ യഅലമു മാ തഗീദുൽ അർഹാമു ഇല്ലല്ലാഹ്. എന്താ അർത്ഥം? ഗർഭാശയങ്ങൾ കമ്മി വരുത്തുന്ന, കുറവ് വരുത്തുന്ന ആ കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ല. എന്താണ് ഇതിന്റെ ഉദ്ദേശം? അതായത് ഗർഭാശയങ്ങളിൽ ഉണ്ടാവുന്ന ശിശു, ആ ശിശു പുറത്തേക്ക്, ഈ പുറം ലോകത്തേക്ക് വരുന്നത്, ജനിക്കുന്നത് ഒരു പക്ഷേ 9 മാസങ്ങൾ തികഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 9 മാസത്തിന് മുമ്പ് തന്നെ കുട്ടി പുറത്തേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ 9 മാസം കഴിഞ്ഞ് ശേഷം വരുന്ന ആ അവസ്ഥക്കാണ് എന്ത് ഗർഭാശയങ്ങൾ എന്താണ് പൂർണമായി വരിക, അല്ലെങ്കിൽ പൂർത്തിയാക്കി വരിക. ഒമാ തെസ്ദാദ് എന്ന ഖുർആൻ ഉപയോഗിച്ച വാക്ക് അർത്ഥം ഉദ്ദേശം അതാകുന്നു. എന്നാൽ 9 മാസത്തിന് കുറവായി കമ്മി ഉണ്ടാകുന്ന അവസ്ഥക്കാണ് ഒമാ തഗീദുൽ അർഹാം എന്ന ആ പ്രയോഗം വന്നത്. അപ്പോൾ കുട്ടി, ഒരു ശിശു ജനിക്കുന്നത് പൂർണമായ കാലയളവ് പൂർത്തീകരിച്ചിട്ടാണോ, അതല്ല അതിൽ കുറവ് ഉണ്ടായിട്ടാണോ എന്നതിനെ കുറിച്ചുള്ള കൃത്യമായി അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. വലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്. ഇവിടെ ഇല്ല എന്ന വാക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. 2 ലൈനിലും അത് മായ്ച്ചു കളയണം. നാളെ സംഭവിക്കാൻ പോകുന്ന, നാളെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അറിവ് ആർക്കാണുള്ളത്? അള്ളാഹുവിനുള്ളത്, അള്ളാഹുവിനാണ് ഉള്ളത്. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ? ഇപ്പൊ നാളെ എന്റെ കച്ചവടത്തിന് ഇത്രയും ലാഭം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഊഹിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായി ലാഭനഷ്ടങ്ങളുടെ കണക്ക് ആർക്കും, ഒരു സൃഷ്ടിക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ സൂറത്തുൽ ലുഖ്മാനിൽ, വയഅലമു മാ ഫിൽ എന്താണ് അർഹാം. ഗർഭാശയങ്ങളിൽ ഉള്ളതിനെ സംബന്ധിച്ച് അല്ലാഹു അറിയുന്നു, അഥവാ അതിന്റെ അർത്ഥം അല്ലാഹുവിന് മാത്രമാണ് അറിവുള്ളവൻ, അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ചിലർ ധരിച്ചതുപോലെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന അറിവിനെ കുറിച്ചുള്ള ഒരു വിഷയം മാത്രമല്ല അവിടെ വരുന്നത്. മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുട്ടി സംബന്ധിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടാണോ കുറവായിട്ടാണോ പുറത്തേക്ക് വരുന്നത് എന്നീ കാര്യങ്ങളൊക്കെ കൃത്യമായ അറിവ് ആർക്കാണുള്ളത്? അള്ളാഹുവിനാണ്. എന്നാൽ ആധുനിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അതൊക്കെ ചില ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്, മനസ്സിലായില്ലേ? എന്നാൽ ആ ഘട്ടങ്ങൾക്ക് മുമ്പ്, റൂഹ് നഫ്ഖ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു സൃഷ്ടിക്കും ഒരു മഖ്ലൂഖിനും അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ശേഷം പറയുന്നു, വലാ യഅലമു മതാ യാതിൽ മതറു അഹദുൻ ഇല്ലല്ലാ, എപ്പോഴാണ് മതറ് മഴ ഇറങ്ങുക വരിക എന്ന് അള്ളാഹുവല്ലാതെ ആർക്കും അറിയുകയില്ല. ഇവിടെ കാലാവസ്ഥ നിരീക്ഷകര് അവർ ചില അടയാളങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ നിരീക്ഷിക്കുന്നു, അവർ പറയുന്നു ഈ അടയാളങ്ങൾ ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കാരണം ഈ ദിവസങ്ങളിലൊക്കെ മഴ പ്രതീക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നു. എന്നാൽ ആ നിരീക്ഷണങ്ങൾ ആ പ്രതീക്ഷകൾ എപ്പോഴും സാധ്യമാകണമെന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ അറിവ് സൃഷ്ടികളുടെ അറിവ് പോലെയല്ല, സൂക്ഷ്മമായ അറിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ അറിവിന് വിരുദ്ധമായ കാര്യമൊന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. ഒരു മഖ്ലൂഖിന്റെ അറിവ് എന്ന് വെച്ചാൽ വളരെ എന്താണ് തുച്ഛമായ അല്ലെങ്കിൽ കുറഞ്ഞ അറിവാണ്. അതിനൊക്കെ എന്തുണ്ട്? പരിധികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില ഈ ആധുനിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ചില സംഗതികളൊക്കെ നിരീക്ഷിക്കപ്പെടാറുണ്ട്, ഊഹിക്കപ്പെടാറുണ്ട്, പ്രതീക്ഷിക്കപ്പെടാറുണ്ട്. അതും ഈ ആയത്തുകളും ഈ ഹദീസുകളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഒരിക്കലും ധരിക്കാൻ പാടില്ല. വലാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്, ഏത് ഭൂമിയിൽ വെച്ചാണ് മണ്ണിൽ വെച്ചാണ് താൻ മരിക്കുക എന്ന് ഒരു ആത്മാവിനും അറിയുകയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ. വലാ യഅലമു മതാ തഖൂമു സാഅത്തു ഇല്ലല്ലാഹ്, ഖിയാമത്ത് നാള് അന്ത്യസമയം എന്നാണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചും കൃത്യമായി ആർക്കും ഒരു മഖ്ലൂഖിനും അറിയുകയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രമേ അതിനെക്കുറിച്ച് അറിയുകയുള്ളൂ. ഇതെല്ലാം ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇൽമുൽ ഗൈബ് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട സിഫത്താണ്. ആ സിഫത്ത് ഒരു മഖ്ലൂഖിനും വകവച്ചു കൊടുക്കാൻ പാടില്ല. ഒരു മഖ്ലൂഖിന് ഇൽമുൽ ഗൈബ് അറിയും എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അഥവാ ഒരു മഖ്ലൂഖ് ആലിമുൽ ഗൈബാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറും. കാരണം അള്ളാഹുവിന്റെ സിഫത്ത് ആ മഖ്ലൂഖിന് നൽകപ്പെട്ടു. അതുകൊണ്ട് തന്നെ തൗഹീദ് പഠിപ്പിക്കുന്ന ഈ ഹദീസ് ഇമാം ബുഖാരി റഹ്മഹുള്ള അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് തന്നെ ഉദ്ധരിച്ചു. കിതാബു തൗഹീദിൽ ഒരു ഹദീസാണ് നമ്മളിപ്പോൾ വായിച്ച ഈ ഹദീസ്. അതുകൊണ്ട് തന്നെ തൗഹീദ് യഥാവണ്ണം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും യഥാർത്ഥ മുഅഹിദികളായിട്ട് ജീവിക്കുവാനും മരണപ്പെടുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക. അസ്സലാമു.